1400 വർഷങ്ങൾക്ക് മുൻപ് ദൈവം മനുഷ്യരാശിക്ക് മാർഗദർശനമായി അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അന്ത്യനാൾ വരെ യാതൊരുവിധ മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാവാതെ നിലകൊള്ളുന്ന ഏക മാർഗദർശക ദിവ്യഗ്രന്ഥമത്രേ ഇത്. അതുല്യമായ പ്രതിപാദ്യ ശൈലിയും വിസ്മയകരമായ സാഹിത്യ സൗന്ദര്യവും ഉത്കൃഷ്ടമായ വിജ്ഞാന സമ്പത്തും ഖുർആനെ അനാദൃശ്യമാക്കുന്നു. ഖുർആൻ ദൈവീകമാണെന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തവുമത്രേ ഇത്. പ്രപഞ്ച സൃഷ്ടാവായ ഏക ദൈവത്തിൽ നിന്നും അവതീർണമാണെന്നതിന് വേറെയും തെളിവുകൾ ഖുർആനിലുടനീളം ദർശിക്കാം. അതിലൊന്നാണ് 20-ാം നൂറ്റാണ്ടിൽ മാത്രം കണ്ടെത്താനായ അനേകം ശാസ്ത്ര സത്യങ്ങൾ 1400 വർഷങ്ങൾക്ക് മുൻപ് ഖുർആനിൽ പ്രതിപാദിച്ചു എന്നത്. ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല, പക്ഷേ വളരെ സംക്ഷിപ്തവും ഗഹനവുമായ രീതിയിൽ പ്രതിപാദിക്കപ്പെട്ട ശാസ്ത്ര സത്യങ്ങളെക്കുറിച്ചുള്ള ഖുർആനിലെ സൂചനകൾ കണ്ടുപിടിച്ചത് 20-ാം നൂറ്റാണ്ടിന്റെ അത്യന്താധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. അവതരണഘട്ടത്തിൽ ഈ സൂചനകൾ മനസ്സിലാക്കാൻ അന്നുള്ളവർക്ക് സാധിക്കുമായിരുന്നില്ല. ഖുർആനിലെ ശാസ്ത്രവിസ്മയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നാം ആദ്യം ഈ വിശുദ്ധ ഗ്രന്ഥം അവതീർണമായ കാലഘട്ടത്തിലെ ശാസ്ത്ര നിലവാരം അറിയേണ്ടതുണ്ട്. ഖുർആൻ അവതരണകാലമായ 7-ാം നൂറ്റാണ്ടിൽ അറബ് സമൂഹം ശാസ്ത്ര സംബന്ധിയായ വിഷയങ്ങളിൽ വിവിധ അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ആണ്ടിരുന്നു. പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മനസ്സിലാക്കാനുള്ള സാങ്കേതികത ഇല്ലാതിരുന്ന അക്കാലത്ത് പൂർവികരായ മഹാന്മാരിൽ ദിവ്യത്വം കൽപ്പിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്തിരുന്നു. പർവ്വതങ്ങളാണ് ആകാശത്തെ താങ്ങി നിർത്തിയിരുന്നതെന്നും ഭൂമി പരന്നതാണെന്നുമായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഭൂമിയുടെ രണ്ടറ്റങ്ങളിലും പർവ്വതങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഈ പർവ്വതങ്ങൾ തൂണുകളായി ആകാശത്തെ താങ്ങി നിർത്തിയിരുന്നുവെന്നും അവർ കരുതിപ്പോന്നിരുന്നു. എങ്കിലും ഈ അന്ധവിശ്വാസങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ഇല്ലാതാക്കുന്നതിൽ വിശുദ്ധ ഖുർആൻ വിജയിച്ചു.
വാനലോകങ്ങളെ നിങ്ങൾക്ക് കാണാവുന്ന താങ്ങുകളില്ലാതെ നിലനിർത്തിയവൻ ആ അല്ലാഹു തന്നെയാകുന്നു.
ആകാശം പർവ്വതങ്ങളാൽ താങ്ങി നിർത്തപ്പെട്ടിരുന്നുവെന്ന വാദത്തെ ഈ സൂക്തം ദുർബലപ്പെടുത്തി. മറ്റു പല വിഷയങ്ങളിലെയും വസ്തുതകൾ മറ്റൊരാളും കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ഖുർആൻ വെളിപ്പെടുത്തി. ജ്യോതിശാസ്ത്രം, ഭൗതികശാസ്ത്രം, ജീവശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ മനുഷ്യർക്ക് നാമമാത്രമായ അറിവുണ്ടായിരുന്ന ഘട്ടത്തിൽ പ്രപഞ്ച സൃഷ്ടിപ്പ്, മനുഷ്യ സൃഷ്ടിപ്പ്, അന്തരീക്ഷ ഘടന, ജീവയോഗ്യമാക്കിയ പ്രകൃതിയുടെ സന്തുലിതത്വം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ ഖുർആൻ സ്പഷ്ടമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ വെളിപ്പെടുത്തിയ ചില ശാസ്ത്ര സത്യങ്ങൾ ഇനി നമുക്ക് മനസ്സിലാക്കാം. പ്രപഞ്ച സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആൻ പറയുന്നു,
ആകാശഭൂമികളെ മൗലികമായി സൃഷ്ടിച്ചവനാകുന്നു അവൻ.
ഇന്നത്തെ ശാസ്ത്ര നിഗമനമനുസരിച്ച് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് ഒരു ഗംഭീര സ്ഫോടനാനന്തരമാണ് ഉണ്ടായത്. മഹാവിസ്ഫോടനം അഥവാ ബിഗ് ബാങ് എന്ന ഈ പ്രതിഭാസം സൂചിപ്പിക്കുന്നത് ഒരു ബിന്ദുവിന്റെ ഉഗ്രസ്ഫോടനം ഉണ്ടായതിന്റെ ഫലമായാണ് പ്രപഞ്ചോൽപത്തി എന്നാണ്. ബിഗ് ബാങ്ങോടുകൂടിയാണ് പദാർത്ഥവും ഊർജവും കാലവും നിലവിൽ വന്നത്. വളരെ സമീപകാലത്ത് മാത്രം ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ ഈ വസ്തുത 1400 വർഷങ്ങൾക്ക് മുൻപ് ഖുർആൻ ലോകത്തോട് വിളംബരം ചെയ്തു. ജ്യോതിശാസ്ത്രം പോലുള്ള ശാസ്ത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത കാലഘട്ടത്തിൽ, അതായത് 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ്, പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു.
ആകാശത്തെ നാം നമ്മുടെ ശക്തിയാൽ സൃഷ്ടിച്ചു. നിശ്ചയം നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.
ഈ സൂക്തത്തിലെ ആകാശം എന്ന വാക്ക് വിവിധ സന്ദർഭങ്ങളിൽ ശൂന്യാകാശം, പ്രപഞ്ചം എന്നിവയെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയും അതേ അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രപഞ്ചം വികസിക്കുന്നുവെന്ന് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ശാസ്ത്രം ഇത് കണ്ടെത്തിയത് വളരെ സമീപകാലത്ത് മാത്രമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭഘട്ടം വരെ ശാസ്ത്രലോകം ധരിച്ചിരുന്നത് പ്രപഞ്ചത്തിന് ഒരു സുനിശ്ചിത സ്വഭാവമുണ്ടെന്നും ആരംഭസ്ഥിതിയിൽ നിന്ന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുമായിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഗവേഷണ നിരീക്ഷണങ്ങളുടെ ഫലമായി പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടായിരുന്നുവെന്നും അത് വികസിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നും ശാസ്ത്രലോകം മനസ്സിലാക്കി. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ റഷ്യൻ ഊർജതന്ത്രജ്ഞനായ അലക്സാണ്ടർ ഫ്രീഡ്മാനും ബെൽജിയൻ പ്രകൃതിശാസ്ത്രജ്ഞനായ ജോർജ് ലെമൈറ്ററും പ്രപഞ്ചം ഒരു നിശ്ചിത തോതിൽ ചലിക്കുന്നുവെന്നും വികാസം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നും സൈദ്ധാന്തികമായി തെളിയിക്കുകയുണ്ടായി. 1929 ഈ വസ്തുത നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടു. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ എഡ്വിൻ ഹബിൾ ടെലസ്കോപ്പിന്റെ സഹായത്തോടെ വാല നിരീക്ഷണം നടത്തി നക്ഷത്രങ്ങളും താരസമൂഹങ്ങളും നിരന്തരം തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തുകയുണ്ടായി. ഈ ബ്രഹ്മാണ്ഡത്തിലെ ഓരോന്നും പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നുവെന്നത് പ്രപഞ്ചം വികസിക്കുന്നു എന്നതിന് തെളിവാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ ഈ നിഗമനങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടു. ഈ വസ്തുതകൾ ശാസ്ത്രീയമായി കണ്ടുപിടിക്കുന്നതിന് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആൻ വെളിപ്പെടുത്തുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ ദൈവത്തിന്റെ വചനങ്ങളാണ് എന്നതുകൊണ്ടാണ് ഇത് സാധ്യമായത്. പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ ദൈവം സർവജ്ഞനാണല്ലോ. സൂര്യചന്ദ്രന്മാർ ഒരു നിശ്ചിത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ ഊന്നിപ്പറയുന്നു.
രാപ്പകലുകൾ ഉണ്ടാക്കിയതും സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ചതും ആ അല്ലാഹു മാത്രമാകുന്നു. ഒക്കെയും ഓരോ ഭ്രമണപഥങ്ങളിൽ നീന്തിക്കൊണ്ടേയിരിക്കുന്നു.
സൂര്യൻ നിശ്ചലമല്ലെന്നും അത് ഒരു നിശ്ചിത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നുവെന്നും മറ്റൊരു സൂക്തവും വ്യക്തമാക്കുന്നുണ്ട്.
സൂര്യൻ അതിനുള്ള സങ്കേതത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ആ അജയ്യനായ സർവജ്ഞൻ കണിശമായി നിർണയിച്ചു വച്ചത്.
ഖുർആനിലെ ഈ വസ്തുതകൾ ജ്യോതിശാസ്ത്ര ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടത് നമ്മുടെ യുഗത്തിൽ മാത്രമാണ്. ജ്യോതിശാസ്ത്ര വിദഗ്ധരുടെ ഗണനമനുസരിച്ച് സൂര്യൻ വേഗാ നക്ഷത്രത്തിന്റെ ദിശയിലേക്ക് മണിക്കൂറിൽ 720,000 കിലോമീറ്റർ എന്ന തോതിൽ സഞ്ചരിക്കുന്നു. ഇതിനെ സോളാർ അപ്പെക്സ് എന്ന് വിളിക്കുന്നു. അതായത് ദിവസത്തിൽ ഏകദേശം 1,72,80,000 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. സൂര്യനോടൊപ്പം ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അതേ ദൂരം തന്നെ സഞ്ചരിക്കുന്നു. പ്രപഞ്ചം നിറയെ ഭ്രമണപഥങ്ങളുണ്ടെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു.
വഴികളും ഭ്രമണപഥങ്ങളുമുള്ള ആകാശമാണ് സത്യം.
ഇരുന്നൂറ് ബില്യൺ നക്ഷത്ര വ്യൂഹങ്ങളും അവയിൽ ഓരോന്നിലും 200 ബില്യൺ നക്ഷത്രങ്ങളും ഉള്ളതായി ശാസ്ത്രം വെളിപ്പെടുത്തുന്നു. ഇവയിൽ അധിക നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങളുണ്ട്. ഈ ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങളുമുണ്ട്. ഈ ജ്യോതിർഗോളങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇവ ലക്ഷോപലക്ഷം വർഷങ്ങളായി ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ കൃത്യമായ താളക്രമത്തിൽ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ വാൽനക്ഷത്രങ്ങളും. ഈ നക്ഷത്രവ്യൂഹങ്ങൾ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ ചിട്ടയോടെ അസാധാരണ വേഗതയിൽ സഞ്ചരിക്കുമ്പോഴും അവ പരസ്പരം കൂട്ടിമുട്ടുകയോ ഭ്രമണപഥം തെറ്റുകയോ ചെയ്യുന്നില്ല. തീർച്ചയായും ഖുർആന്റെ അവതരണ കാലഘട്ടത്തിൽ മനുഷ്യന് ശൂന്യാകാശ പര്യവേക്ഷണങ്ങൾക്കാവശ്യമായ ടെലസ്കോപ്പുകളോ അത്യന്താധുനിക നിരീക്ഷണ സാങ്കേതിക വിദ്യയോ ജ്യോതിശാസ്ത്രം, ഭൗതികശാസ്ത്രം എന്നിവയിൽ അവഗാഹമോ ഉണ്ടായിരുന്നില്ല. അതിനാൽ അക്കാലത്ത് ശൂന്യാകാശത്തെ വഴികളും ഭ്രമണപഥങ്ങളും ശാസ്ത്രീയമായി തെളിയിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ആ സന്ദർഭത്തിലാണ് ഈ വസ്തുതകൾ ഖുർആൻ തുറന്നു പ്രഖ്യാപിച്ചത്. വിശുദ്ധ ഖുർആൻ സമ്പൂർണമായും ദൈവത്തിന്റെ മാത്രം വചനങ്ങളാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഖുർആനിൽ ദൈവം ആകാശത്തെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായി പ്രതിപാദിക്കുന്നു.
ആകാശത്തെ നാം സുരക്ഷിതമായ ഒരു മേൽപ്പുരയായി, എന്നാൽ അവരോ പ്രാപഞ്ചികമായ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ശ്രദ്ധിക്കുന്നേയില്ല.
ആകാശത്തിന്റെ ഈ ഘടന 20-ാം നൂറ്റാണ്ടിന്റെ ശാസ്ത്ര ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തുകയുണ്ടായി. ജീവന്റെ നൈരന്തര്യത്തിന് ഭൂമിയെ വലയം ചെയ്തുകൊണ്ട് വായുമണ്ഡലം അതിന്റെ ദൗത്യം നിർവഹിക്കുന്നു. ഭൂമിയിലേക്ക് പതിക്കാനെടുക്കുന്ന ചെറുതും വലുതുമായ ഉൽക്കകളെ നശിപ്പിച്ചുകൊണ്ട് ഭൂമിയിലെ ജീവജാലങ്ങളെ ഹനിക്കുന്നതിൽ നിന്ന് ഈ മേൽപ്പുര സംരക്ഷിക്കുന്നു. കൂടാതെ ശൂന്യാകാശത്തു നിന്ന് പതിക്കുന്ന ഹാനികരമായ പ്രകാശരശ്മികളെ ഈ മേൽക്കൂര അരിച്ചെടുക്കുകയും ചെയ്യുന്നു. കൗതുകകരമായ ഒരു വസ്തുത, ഹാനികരമല്ലാത്തതും ഉപകാരപ്രദവുമായ ദൃശ്യപ്രകാശം, റേഡിയോ തരംഗങ്ങൾ പോലുള്ളവയെ ഈ വായുമണ്ഡലം ഭൂമിയിലേക്ക് കടത്തിവിടുന്നു എന്നതാണ്. ഈ വികിരണങ്ങൾ ജീവൻ നിലനിൽക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഭാഗികമായി പ്രസരിക്കുന്ന ഈ രശ്മികൾ സസ്യജാലങ്ങളിലെ പ്രകാശ സംശ്ലേഷണത്തിന് അഥവാ ഫോട്ടോസിന്തസിസിനും ജീവജാലങ്ങളുടെ അതിജീവനത്തിനും ആവശ്യമാണ്. സൂര്യനിൽ നിന്ന് പ്രവഹിക്കുന്ന ഭൂരിപക്ഷം വരുന്ന തീക്ഷ്ണമായ ഈ അൾട്രാവയലറ്റ് രശ്മികളെ അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളാൽ ഫിൽറ്റർ ചെയ്യുകയും പരിമിതവും അത്യാവശ്യവുമായ തോതിൽ മാത്രം ഭൂമിയിൽ പതിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. വായുമണ്ഡലത്തിന്റെ സംരക്ഷണ ദൗത്യം ഇവിടെയും അവസാനിക്കുന്നില്ല. ഏകദേശം -270 ഡിഗ്രി സെൽഷ്യസ് വരുന്ന ശൂന്യാകാശത്തിലെ അതിതീക്ഷ്ണമായ തണുപ്പിൽ നിന്നും വായുമണ്ഡലം ഭൂമിയെ സംരക്ഷിക്കുന്നു. അറിയുക, ഐസാകുന്നതിനുള്ള താപം വെറും 0 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. ഈ ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത് കേവലം വായുമണ്ഡലം മാത്രമല്ല, ഭൂമിയുടെ കാന്തിക വലയത്താൽ രൂപം കൊണ്ട വാൻ അലൻ ബെൽറ്റ് എന്ന ആവരണവും നമ്മുടെ ഗ്രഹത്തെ ഹാനികരമായ വികിരണങ്ങൾക്കെതിരെയുള്ള ഒരു കവചമായി സംരക്ഷിക്കുന്നു. സൂര്യനിൽ നിന്നും മറ്റു നക്ഷത്രങ്ങളിൽ നിന്നും നിരന്തരം പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വികിരണങ്ങൾ ജീവജാലങ്ങൾക്ക് മരണഹേതുകമാണ്. വാൻ അരൻ ബെൽറ്റ് എന്ന ആവരണം ഇല്ലായിരുന്നുവെങ്കിൽ സൂര്യനിലെ നിരന്തരവും വിപുലവുമായ ഊർജ വിസ്ഫോടനം ഭൂമിയിൽ ജീവൻ തന്നെ അസാധ്യമാക്കുമായിരുന്നു. എത്രത്തോളമെന്നാൽ ഇതിലെ ഒരു പൊട്ടിത്തെറി മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഹിരോഷിമയിൽ വർഷിച്ച ഒരു ആറ്റം ബോംബിന്റെ 100 ബില്യൺ മടങ്ങ് ശക്തി ഉളവാക്കുന്നതാണ്. ഹിരോഷിമയിൽ വർഷിച്ച ആ ഒരു അണുബോംബിന്റെ ഭീകരതയെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, സ്ഫോടനം നടന്ന് 58 മണിക്കൂറിന് ശേഷം നടത്തിയ പരീക്ഷണത്തിൽ വടക്കുനോക്കി യന്ത്രത്തിന്റെ കാന്തിക സൂചികൾ അസാധാരണ രീതിയിൽ ചലിക്കുന്നതായും ഭൗമോപരിതലത്തിൽ നിന്ന് 250 കിലോമീറ്ററുകൾക്കപ്പുറം ഊഷ്മാവ് 2500 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയരുകയും ചെയ്തു എന്നുമാണ്. ചുരുക്കത്തിൽ, ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് സഹായകമാം വിധം കുറ്റമറ്റതും ഉത്കൃഷ്ടവുമായ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. ഈ വ്യവസ്ഥ പുറമേ നിന്നുള്ള ഭീഷണികളിൽ നിന്ന് നമ്മെ പരിരക്ഷിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ ഈ ആവരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് വളരെ സമീപകാലത്ത് മാത്രമാണ്. പക്ഷേ 100 ആണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ ഖുർആനിലൂടെ ദൈവം ഈ വായുമണ്ഡലം ഭൂമിയുടെ സുരക്ഷാ കവചമാണ് എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ സൂറ അത്താരിഖിന്റെ 11-ാം സൂക്തത്തിൽ ആകാശത്തിന്റെ മടക്കപ്പെടുന്ന പ്രതിഭാസത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു.
മടങ്ങുന്ന ആകാശമാണ് സത്യം.
നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഭൗമാന്തരീക്ഷത്തിന് വിവിധങ്ങളായ ആവരണങ്ങളുണ്ട്. ഇവയിൽ ഓരോ ആവരണങ്ങൾക്കും പ്രത്യേകമായ ദൗത്യങ്ങളുമുണ്ട്. ഈ ആവരണങ്ങൾ ശൂന്യാകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും പുറപ്പെടുന്ന പദാർത്ഥങ്ങളും രശ്മികളും തിരിച്ച് യഥാക്രമം ശൂന്യാകാശത്തേക്കും ഭൂമിയിലേക്കും മടക്കി അയക്കുന്നതായി ശാസ്ത്ര ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. ഇനി നമുക്ക് വിവിധ ആവരണങ്ങളുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാം. ട്രോപ്പോസ്ഫിയർ. ഭൂമിയിൽ നിന്ന് 14 കിലോമീറ്റർ മുകളിലുള്ള ഈ ആവരണം ഭൗമോപരിതലത്തിൽ നിന്ന് പുറപ്പെടുന്ന നീരാവിയെ ഘനീഭവിപ്പിച്ച് മഴയാക്കി തിരിച്ചയക്കുന്നു. ഓസണോസ്ഫിയർ. 25 കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആവരണം ശൂന്യാകാശത്തു നിന്നുള്ള ഹാനികരമായ വികിരണങ്ങളെയും അൾട്രാവയലറ്റ് രശ്മികളെയും ശൂന്യാകാശത്തേക്ക് തന്നെ മടക്കി അയക്കുന്നു. അയണോസ്ഫിയർ. ഈ ആവരണം ഭൂമിയിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്നു. ഇത് വയർലെസ് വാർത്താവിനിമയ സൗകര്യങ്ങളും റേഡിയോ ടെലിവിഷൻ പ്രക്ഷേപണങ്ങളും സാധ്യമാക്കുന്നു. വായുമണ്ഡല ആവരണങ്ങളുടെ ഈ സവിശേഷതകൾ വളരെ അടുത്ത കാലത്ത് മാത്രമാണ് കണ്ടുപിടിക്കപ്പെട്ടതെങ്കിലും 100 ആണ്ടുകൾക്ക് മുൻപ് ഖുർആൻ ഇക്കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി. ഇത് വിശുദ്ധ ഖുർആൻ ദൈവവചനങ്ങളാണെന്നത് ഒരിക്കൽ കൂടി സ്പഷ്ടമാക്കുന്നു. പ്രപഞ്ചത്തെക്കുറിച്ച് ഖുർആൻ വ്യക്തമാക്കുന്ന ഒരു വസ്തുത ആകാശം 7 തട്ടുകളാക്കി എന്നതാണ്.
ഭൂവനത്തിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അവനാകുന്നു. എന്നിട്ട് അവൻ ആകാശത്തേക്ക് തിരിയുകയും അതിനെ സപ്തവാനങ്ങളായി സംവിധാനിക്കുകയും ചെയ്തു. അവൻ സംഭവജ്ഞനത്രേ. അവൻ 2 നാളുകളിലായി സപ്തവാനങ്ങളുണ്ടാക്കുകയും ഓരോ വാനത്തിനും അതിന്റെ നിയമങ്ങൾ ബോധനം നൽകുകയും ചെയ്തു.
ഖുർആനിലെ ആകാശം എന്ന വാക്ക് ഭൂമിക്ക് മുകളിലുള്ള ആകാശത്തെ കുറിക്കുവാനും മൊത്തം പ്രപഞ്ചത്തെ തന്നെ കുറിക്കുവാനും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്നത് ഏഴു തട്ടുകളായി വിഭജിക്കപ്പെട്ട ഭൂമിക്ക് മുകളിലുള്ള ആകാശത്തെയാണ്. അടുക്കടുക്കായി സൃഷ്ടിക്കപ്പെട്ട വിവിധ തരം പാളികളുണ്ടെന്ന് നാം ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. ഖുർആൻ പ്രതിപാദിച്ച പോലെ തന്നെ കൃത്യം ഏഴ് പാളികളാണ് ആകാശത്തിനുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു പഠനപ്രകാരം ഈ വിഷയം ഇങ്ങനെ വിശദീകരിക്കപ്പെടുന്നു. വായുമണ്ഡലത്തിന് വിവിധ പാളികളുള്ളതായി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുകയുണ്ടായി. വിവിധ തരത്തിലുള്ള വാതകങ്ങളും പ്രകൃതിയാലുള്ള സമ്മർദ്ദവും ഓരോ പാളിയെയും വേർതിരിക്കുന്നു. ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള പാളിയെ ട്രോപ്പോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അന്തരീക്ഷത്തിന്റെ സിംഹഭാഗവും, അതായത് ഏകദേശം 90% ട്രോപ്പോസ്ഫിയറിൽ ഉൾപ്പെടുന്നു. അതിനു മുകളിലുള്ള പാളിയെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് വിളിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിന്റെ ഭാഗമായ ഓസോൺ പാളി അൾട്രാവയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യുന്നു. അതിനു മുകളിലുള്ള പാളിയെ മീസോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അടുത്തത് തെർമോസ്ഫിയർ. ഇത് മീസോസ്ഫിയറിന് മുകളിലായി നിലകൊള്ളുന്നു. തെർമോസ്ഫിയറിനകത്ത് അയണീകരിക്കപ്പെട്ട വാതകങ്ങൾ ചേർന്ന് മറ്റൊരു പാളി രൂപം കൊള്ളുന്നു. ഇതിനെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഭൗമാന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും അകലെ ഏകദേശം 480 കിലോമീറ്റർ മുതൽ 960 കിലോമീറ്റർ വരെ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന പാളിയെ എക്സോസ്ഫിയർ എന്നും വിളിക്കുന്നു. ഇരുപതാം നൂറ്റാണ്ടിന്റെ സാങ്കേതിക വിദ്യ കൂടാതെ അസാധ്യമാകുമായിരുന്ന ഈ കണ്ടുപിടുത്തം 1400 വർഷങ്ങൾക്ക് മുൻപ് ഖുർആൻ വളരെ സ്പഷ്ടമായി പ്രഖ്യാപിക്കുകയുണ്ടായി എന്നത് വിസ്മയകരമാണ്. പർവ്വതങ്ങളുടെ ഒരു ധർമ്മം ഖുർആൻ ഇങ്ങനെ വരച്ചു കാട്ടുന്നു.
ഭൂമിയിൽ നാം പർവ്വതങ്ങൾ ഉറപ്പിച്ചു നിർത്തി, അതവരെയും കൊണ്ട് ഉലഞ്ഞു പോകാതിരിക്കുന്നതിന്.
പർവ്വതങ്ങൾ ഭൂകമ്പനങ്ങളെ പ്രതിരോധിക്കുന്നതായി ഈ സൂക്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഖുർആൻ അവതീർണമായ അവസരത്തിൽ ഈ വസ്തുതയെക്കുറിച്ച് മനുഷ്യർ അജ്ഞരായിരുന്നു. ആധുനിക ഭൂഗർഭശാസ്ത്രം വളരെ അടുത്തു മാത്രമാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് ഭൂമിയിലെ വിവിധ പ്ലേറ്റുകളുടെ അഥവാ പാളികളുടെ നിരന്തരമായ ചലനങ്ങളുടെയും കൂട്ടിമുട്ടലുകളുടെയും ഫലമായാണ് എന്ന് മനസ്സിലാക്കാം. രണ്ടു പാളികൾ കൂട്ടിമുട്ടുമ്പോൾ അതിൽ ശക്തമായ പാളി അടുത്തതിന്റെ അടിയിലേക്ക് വഴുതി മാറുകയും മുകളിലെത്തേത് ഉയർന്ന് പർവ്വതങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു. താഴേക്ക് വഴുതുന്ന പാളി ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അതായത് പർവ്വതങ്ങളിൽ നമുക്ക് ദൃശ്യമാകുന്ന ഉയരത്തേക്കാൾ കൂടുതലാണ് ഭൂമിക്കടിയിലേക്കുള്ള അതിന്റെ ആഴം എന്ന് വ്യക്തമാകുന്നു. ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പർവ്വതങ്ങളുടെ ഘടന ഇപ്രകാരമാണ്. പർവ്വത നിരകളിലെ പോലെ വൻകരയിലെ കട്ടിയായ ഭാഗങ്ങളിൽ ഉപരിതലം മാന്റിലിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കും. വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം പർവ്വതങ്ങളുടെ ഘടന ആണികളോട് താരതമ്യം ചെയ്യുന്നു.
ഭൂമിയെ നാം ഒരു വിരിപ്പാക്കിയിട്ടില്ല, പർവ്വതങ്ങളെ ആണികളെന്നോണം ഉറപ്പിച്ചിട്ടില്ല.
പർവ്വതങ്ങളുടെ ഒരു പ്രധാന സേവനമെന്തെന്നാൽ ഭൂമിയുടെ പാളികളെ ദൃഢീകരിച്ച് അവ പരസ്പരം തെന്നിപ്പോവാതെ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ്. നാം രണ്ടു മരപ്പാളികളെ തമ്മിൽ യോജിപ്പിക്കാനായി ആണി ഉപയോഗിക്കുന്നത് പോലെയാണിത്. പർവ്വതങ്ങളുടെ ഈ ആണി പോലെ ഉറപ്പിക്കുന്ന പ്രതിഭാസത്തെ ശാസ്ത്രഭാഷയിൽ ഐസോസ്റ്റസി എന്ന് പറയുന്നു. ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലമുള്ള പാറയുടെ പൊതുവായ സന്തുലിതാവസ്ഥയാണിത്. ഭൂചലന ഗവേഷണങ്ങളുടെയും ഭൂഗർഭശാസ്ത്ര പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ വളരെ അടുത്തുമാത്രമാണ് പർവ്വതങ്ങളുടെ ഈ മർമ്മപ്രധാനമായ ദൗത്യം കണ്ടുപിടിക്കപ്പെട്ടത്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഖുർആനിൽ സുവ്യക്തമാക്കിയ ഇക്കാര്യം ദൈവീക സൃഷ്ടിജ്ഞാനത്തിന്റെ ഉദാഹരണമാണ്.
ഭൂമിയിൽ നാം പർവ്വതങ്ങൾ ഉറപ്പിച്ചു നിർത്തി, അതവരെയും കൊണ്ട് ഉലഞ്ഞു പോകാതിരിക്കുന്നതിന്.
ഒരു സൂക്തത്തിൽ പർവ്വതങ്ങൾ നാം ധരിക്കുന്നതുപോലെ ചലനരഹിതമല്ലെന്നും അത് നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നും വെളിപ്പെടുത്തുന്നു.
പർവ്വതങ്ങളെ നീ കാണുകയും അവ ഉറച്ചു നിൽക്കുകയാണെന്ന് നീ കരുതുകയും ചെയ്യും. എന്നാൽ അവ മേഘങ്ങൾ പോലെ പാറിക്കൊണ്ടിരിക്കുന്നു. സകല വസ്തുക്കളെയും യുക്തിപൂർവം സുഭദ്രമാക്കിയവനായ അല്ലാഹുവിന്റെ കഴിവിന്റെ അത്ഭുത പ്രതിഭാസമത്രേ ഇത്. നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവൻ നന്നായി അറിയുന്നു.
പർവ്വതങ്ങളുടെ ഈ ചലനം അവ നിലനിൽക്കുന്ന ഭൗമോപരിതലത്തിന്റെ ചലനങ്ങൾ മൂലമാണ് ഉണ്ടാവുന്നത്. സാന്ദ്രതയുള്ള മാന്റിൽപാളിയിൽ ഭൗമോപരിതലം പൊങ്ങിക്കിടക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി 20th century ആദ്യത്തിൽ ജർമ്മൻ ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് വേഗനർ ഭൂഖണ്ഡങ്ങൾ അതിന്റെ ആരംഭത്തിൽ ഒന്നിച്ചായിരുന്നുവെന്നും പിന്നീടവ തെന്നിമാറി വിവിധ ദിശയിലേക്ക് നീങ്ങി വേർപെടുകയും ചെയ്തുവെന്നും പ്രസ്താവിച്ചു. ഭൂഗർഭശാസ്ത്രജ്ഞർ വെഗനറുടെ ഈ കണ്ടെത്തൽ സ്ഥിരീകരിച്ചത് 1980s മാത്രമാണ്. അതായത് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് 50 years ശേഷം. 20th century ആദ്യത്തിൽ ഭൂഗർഭശാസ്ത്ര ഗവേഷണങ്ങളുടെ ഫലമായി ഭൗമോപരിതലത്തിന്റെ ചലനങ്ങളെ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ വിശദീകരിക്കുന്നു. ഏതാണ്ട് 100 km ഘനം വരുന്ന മാന്റിലിന്റെ ഉപരിഭാഗവും വിവിധ ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇവയെ പ്ലേറ്റുകൾ എന്ന് പറയുന്നു. 6 main plates കുറേയധികം ചെറിയവയുമാണുള്ളത്. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന ഈ സിദ്ധാന്തപ്രകാരം ഭൂഖണ്ഡങ്ങളെയും സമുദ്രനിരത്തെയും വഹിച്ചുകൊണ്ട് ഈ പ്ലേറ്റുകൾ ഭൂമിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കും. ഈ നീക്കം പ്രതിവർഷം 1 to 5 cm വരെയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിരന്തരമുള്ള ഈ ചലനം ഭൂഘടനയിൽ ലഘുവായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും അറ്റ്ലാന്റിക് സമുദ്രം കുറഞ്ഞ തോതിൽ വിസ്താരമേറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു പ്രധാന വസ്തുത ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതുണ്ട്. പർവ്വതങ്ങളുടെ ചലനത്തെ മുൻ സൂക്തത്തിൽ തെന്നിമാറുന്നു എന്ന അർത്ഥത്തിൽ ഖുർആൻ പരാമർശിച്ചിരിക്കുന്നു. ആധുനിക ശാസ്ത്രജ്ഞർ ഈ ചലനത്തെ ഇന്ന് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് തന്നെ പ്രയോഗിക്കുന്നതായി കാണാം. ഖുർആൻ പ്രഖ്യാപിച്ചതും ശാസ്ത്രം വളരെ അടുത്ത കാലത്ത് മാത്രം കണ്ടെത്തിയതുമായ ഈ യാഥാർത്ഥ്യം ഖുർആനിന്റെ നിഷേധിക്കാനാകാത്ത അമാനുഷികതയെ പ്രസ്പഷ്ടമാക്കുന്നു. ഖുർആനിൽ പ്രത്യേകം എടുത്തു പറയപ്പെട്ട ഒരു മൂമത്രേ ഇരുമ്പ്. ഇരുമ്പ് എന്ന പേരിൽ ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. അതിൽ പറയുന്നു,
നാം ഇരുമ്പും ഇറക്കിയിരിക്കുന്നു, അതിൽ വലിയ ശക്തിയുണ്ട്, ജനങ്ങൾക്ക് ഉപകാരം.
ഈ സൂക്തത്തിലെ ഇറക്കിയിരിക്കുന്നു എന്ന വാക്ക് ആലങ്കാരികമായി എടുത്താൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായി ഇരുമ്പ് ഇറക്കി എന്നാണ്. ഭാഷാർത്ഥം പരിഗണിക്കുമ്പോൾ ആകാശത്തു നിന്ന് ഭൗതികമായി തന്നെ അത് ഇറക്കി എന്നാണ്. ഈ സൂക്തം അർത്ഥവത്തായ ഒരു ശാസ്ത്രവിസ്മയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആധുനിക ഗോളശാസ്ത്ര ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നാം കാണുന്ന ഇരുമ്പ് ശൂന്യാകാശത്തിലെ ഭീമാകാരങ്ങളായ നക്ഷത്രങ്ങളിൽ നിന്ന് വന്നു എന്നാണ് വെളിപ്പെടുന്നത്. പ്രപഞ്ചത്തിലെ കനത്ത ലോഹങ്ങൾ നിർമ്മിക്കപ്പെട്ടത് വലിയ നക്ഷത്രങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് നിന്നാണ്. എന്നിരുന്നാലും നമ്മുടെ സൗരയൂഥത്തിൽ സ്വന്തമായി ഇരുമ്പുണ്ടാക്കാനാവുന്ന ഒരു ഘടന നിലവിലില്ല. താപനിലയിൽ സൂര്യനേക്കാൾ താഴ്ന്നു നിൽക്കുന്നതും എന്നാൽ സൂര്യനേക്കാൾ വലിപ്പമേറിയതുമായ നക്ഷത്രങ്ങൾക്ക് മാത്രമാണ് ഇരുമ്പ് നിർമ്മിക്കാനാവുകയുള്ളൂ. ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്ന ഇരുമ്പ് ഒരു നക്ഷത്രത്തിൽ ഒരു നിശ്ചിത അളവിനപ്പുറമായാൽ പിന്നെ അതിന് അവിടെ നിലനിൽക്കാൻ കഴിയാതെ പൊട്ടിത്തെറിക്കും. ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രത്തെ നോവ എന്ന് പറയുന്നു. ഈ സ്ഫോടന ഫലമായി ഇരുമ്പുകൾ ഉൾക്കൊള്ളുന്ന ഉൽക്കകൾ ചിതറിത്തെറിച്ച് അലക്ഷ്യമായി പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുകയും ഏതെങ്കിലും ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ വലയത്തിൽ പെടുകയും ചെയ്യുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഇരുമ്പ് ഭൂമിയിൽ ഉത്ഭവിച്ചതല്ലെന്നും നക്ഷത്രങ്ങളുടെ പൊട്ടിത്തെറി മൂലമുള്ള ഉൽക്കകൾ വഴി ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടതാണ് എന്നുമാണ്. ഖുർആനിൽ പറഞ്ഞ അതേ പ്രകാരം 7-ാം നൂറ്റാണ്ടിൽ ഖുർആൻ ഇറങ്ങിയ സന്ദർഭത്തിൽ ഈ വസ്തുത ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാണ്.
നാം ഇരുമ്പും ഇറക്കിയിരിക്കുന്നു, അതിൽ വലിയ ശക്തിയുണ്ട്, ജനങ്ങൾക്ക് ഉപകാരം.
കൂടാതെ സൂറ അൽഹദീദ് പരിഗണിക്കുമ്പോൾ അതിന് രണ്ട് ഗണിതശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടിയുണ്ട് എന്നും കാണാം. സൂറ അൽഹദീദ് ഖുർആനിലെ 57-ാം അധ്യായമാണ്. അബ്ജദി അക്ഷരസംഖ്യാക്രമം പ്രകാരം അൽഹദീദ് എന്ന വാക്കിന്റെ മൂല്യവും 57 ആണ്. അതിനു പുറമെ ഇതിലെ 25-ാം സൂക്തത്തിലെ ഹദീദ് എന്ന പദം മാത്രമെടുത്താൽ അതിന്റെ മൂല്യം 26 ആണ്. 26 എന്നത് ഇരുമ്പിന്റെ അണുസംഖ്യ അഥവാ ആറ്റമിക് നമ്പറാണ്. ഖുർആനിലെ ഒരു സൂക്തത്തിൽ മഴ രൂപം കൊള്ളുന്നതിനെ കുറിച്ചും പറയുന്നു.
ഫലഭൂയിഷ്ഠമായ കാറ്റുകളെ അയക്കുന്നതും നാം തന്നെയാകാം. അങ്ങനെ ആകാശത്തു നിന്ന് ജലം വർഷിക്കുകയും അത് നിങ്ങളെ കുടിപ്പിക്കുകയും ചെയ്യുന്നു.
ഈ സൂക്തത്തിലൂടെ നാം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മഴയുടെ ആദ്യഘട്ടം കാറ്റാണ് എന്നാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ മനസ്സിലാക്കിയിരുന്നത് കാറ്റും മഴയും തമ്മിലുള്ള ഒരേയൊരു ബന്ധം കാറ്റ് മേഘത്തെ നയിക്കുന്നു എന്ന് മാത്രമായിരുന്നു. പക്ഷേ ആധുനിക കാലാവസ്ഥാ ശാസ്ത്ര പഠന പ്രകാരം കാറ്റുകളുടെ ഫലഭൂയിഷ്ഠത എന്ന ഗുണം മഴയെ ഉണ്ടാക്കുന്നു എന്ന് കണ്ടെത്തി. അതിന്റെ പ്രവർത്തനം ഇപ്രകാരമാണ്. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ജലം പതയുന്നത് നിമിത്തം എണ്ണമറ്റ വായുകുമിളകൾ രൂപം കൊള്ളുന്നു. കുമിളകൾ പൊട്ടുന്ന ക്ഷണത്തിൽ അനേകായിരക്കണക്കിന് ചെറു കണങ്ങൾ വായുവിലേക്ക് എറിയപ്പെടുന്നു. എയ്റോസോൾ എന്നറിയപ്പെടുന്ന ഈ കണങ്ങൾ കരയിലെ പൊടിപടലങ്ങളോടൊപ്പം കാറ്റിന്റെ സഹായത്താൽ അന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗത്തെത്തുന്നു. ഇങ്ങനെ എത്തിപ്പെടുന്ന കണങ്ങൾ അവിടെയുള്ള നീരാവിയുമായി കൂടിച്ചേരുന്നു. പിന്നീട് ഘനീഭവിച്ച് ജലത്തുള്ളികളായി മാറുന്നു. ഇവ പരസ്പരം ചേർന്ന് ഒന്നായി മേഘങ്ങളാവുകയും ശേഷം മഴയായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ കാറ്റാണ് അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുന്ന നീരാവിയെ ഫലഭൂയിഷ്ഠമാക്കി മഴമേഘങ്ങൾ ഉണ്ടാക്കുവാൻ സഹായിക്കുന്നത്. കാറ്റിന് ഈ സവിശേഷതയില്ലായിരുന്നുവെങ്കിൽ അന്തരീക്ഷത്തിന് മുകളിൽ ജലത്തുള്ളികളും അതുവഴി മഴയും രൂപപ്പെടുമായിരുന്നില്ല. 100 ആണ്ടുകൾക്ക് മുൻപ്, അതായത് മനുഷ്യർക്ക് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് വളരെ പരിമിത ജ്ഞാനം മാത്രമുണ്ടായിരുന്ന അവസരത്തിൽ വിശുദ്ധ ഖുർആൻ അവ അസന്നിഗ്ധമായി വെളിപ്പെടുത്തുകയുണ്ടായി എന്നത് ശ്രദ്ധേയമാണ്. മഴയെക്കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു വസ്തുത അത് ഒരു നിശ്ചിത അളവിൽ ഭൂമിയിലേക്ക് ഇറക്കുന്നു എന്നാണ്. ഇതിനെക്കുറിച്ച് സുഹറൂഫ് അധ്യായത്തിൽ പറയുന്നു,
അവനല്ലയോ മാനത്തു നിന്നും നിശ്ചിത അളവിൽ മഴ വർഷിക്കുകയും അതുവഴി മൃതഭൂമിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവൻ. ഇപ്രകാരം ഒരു നാൾ നിങ്ങളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും.
ആധുനിക ഗവേഷണങ്ങളുടെ ഫലമായി മഴയുടെ അളവും തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സെക്കൻഡിലും ഭൂമിയിൽ നിന്ന് ഏകദേശം 16 മില്യൺ ടൺ വെള്ളം ആവിയായി പോകുന്നതായി നിർണയിച്ചിരിക്കുന്നു. ഈ അളവ് പ്രകാരം പ്രതിവർഷം ഏതാണ്ട് 513 ട്രില്യൺ ടൺ നീരാവിയാകുന്നു. ഇത് പ്രതിവർഷം ഭൂമിയിൽ ലഭ്യമാകുന്ന മഴയ്ക്ക് തുല്യമാണ്. അതായത് ജലം നിരന്തരമായി ഒരു നിശ്ചിത അളവിൽ ചംക്രമണം ചെയ്യപ്പെടുന്നു. ഭൂമിയിലെ ജീവൻ ഈ ജലചക്രത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ലോകത്ത് മനുഷ്യൻ ലഭ്യമായ എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാലും ഇതുപോലുള്ള ഒരു ജലചക്രം കൃത്രിമമായി തീർക്കുവാൻ സാധ്യമല്ല. ഈ സന്തുലിതാവസ്ഥയിലുണ്ടാകുന്ന നേരിയ വ്യതിയാനം പോലും ഭൂമിയിൽ ജീവൻ അസാധ്യമാക്കുന്ന തരത്തിലുള്ള പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും. എന്നിട്ടും ഇതൊരിക്കലും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഖുർആൻ വ്യക്തമാക്കിയ പോലെ എല്ലാ വർഷവും ഒരേ അനുപാതത്തിൽ തന്നെ മഴ ഭൂമിയിൽ പെയ്തുകൊണ്ടേയിരിക്കുന്നു. വളരെ അടുത്ത കാലത്ത് മാത്രം കണ്ടുപിടിക്കപ്പെട്ട സമുദ്രങ്ങളുടെ ഒരു സവിശേഷത ഖുർആൻ സൂക്തങ്ങളുമായി യോജിക്കുന്നു. അത് ഇപ്രകാരമാണ്:
രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ കൂടിച്ചേരും വിധം അവൻ അയച്ചു വിട്ടിരിക്കുന്നു. എന്നിട്ടും അവക്കിടയിൽ ഒരു മറയുമില്ല, അവ അത് വിട്ടുകിടക്കുന്നില്ല.
പരസ്പരം കൂടിച്ചേരാതെയുള്ള സമുദ്രങ്ങളുടെ ഈ സ്വഭാവം വളരെ അടുത്ത കാലത്ത് മാത്രമാണ് സമുദ്ര ഗവേഷകർ കണ്ടെത്തിയത്. ഉപരിതല സമ്മർദ്ദം എന്ന് വിളിക്കുന്ന ശക്തിയാണ് സമീപ സമുദ്രങ്ങളിലെ ജലം തമ്മിൽ കൂടിച്ചേരാതിരിക്കുന്നതിനുള്ള കാരണം. ഈ രണ്ട് സമുദ്രങ്ങൾ തമ്മിലെ ജലസാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് ഇവയ്ക്കിടയിൽ ലോലമായ മറയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധം ഉപരിതല സമ്മർദ്ദം അവ തമ്മിൽ കൂടിച്ചേരുന്നതിനെ തടഞ്ഞു നിർത്തുന്നത്. മനുഷ്യർക്ക് ഭൗതിക ശാസ്ത്രത്തെക്കുറിച്ചോ സമുദ്രവിജ്ഞാനത്തെക്കുറിച്ചോ യാതൊരറിവുമില്ലാത്ത കാലത്താണ് ഖുർആൻ ഇത് വെളിപ്പെടുത്തിയത് എന്നതോർക്കുക. ശിശുക്കളുടെ ലിംഗം നിർണയിക്കുന്നത് മാതാവിന്റെ അണ്ഡകോശങ്ങളാണ് എന്നാണ് ഏതാണ്ട് ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന വിശ്വാസം. കുറഞ്ഞ പക്ഷം സ്ത്രീയുടെയും പുരുഷന്റെയും കോശങ്ങൾ ചേർന്നാണ് ലിംഗം നിർണയിക്കുന്നത് എന്നും വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ സ്ത്രീയെയും പുരുഷനെയും നിർണയിക്കുന്നത് സ്രവിക്കുന്ന ഒരു ബീജത്തിൽ നിന്നാണ് എന്ന വ്യത്യസ്തമായ ഒരു വിവരമാണ് ഖുർആൻ നമുക്ക് നൽകുന്നത്.
അവൻ തന്നെയാണ് ആൺ പെൺ ഇണകളെ സൃഷ്ടിച്ച് തെറിപ്പിക്കപ്പെടുന്ന ഒരു ബീജത്തിൽ നിന്ന്.
ഖുർആൻ നൽകുന്ന ഈ വിവരങ്ങൾ കൃത്യമാണെന്ന് ആധുനിക ശാസ്ത്രം സമ്മതിക്കുന്നു. പുരുഷ ബീജമാണ് ലിംഗം നിർണയിക്കുന്നതെന്നും സ്ത്രീ ബീജങ്ങൾക്ക് ഈ പ്രക്രിയയിൽ ഒരു പങ്കുമില്ലെന്നുമാണ് ഇന്ന് വ്യക്തമായിരിക്കുന്നത്. ക്രോമസോമുകളാണ് ലിംഗം നിർണയിക്കുന്നതിലെ മുഖ്യ ഘടകങ്ങൾ. മനുഷ്യ ഘടന നിർണയിക്കുന്ന 46 ക്രോമസോമുകളിൽ 2 ലിംഗനിർണയ ക്രോമസോമുകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ 2 ക്രോമസോമുകൾ പുരുഷനിൽ XY എന്നും സ്ത്രീയിൽ XX എന്നും അറിയപ്പെടുന്നു. ഈ അക്ഷരങ്ങളുമായി സാമ്യമുള്ളതുകൊണ്ടാണ് അവയെ അങ്ങനെ വിളിക്കുന്നതും. വൈ ക്രോമസോമാണ് പുരുഷനെ നിർണയിക്കുന്ന ജീനുകളെ വഹിക്കുന്നതെങ്കിൽ എക്സ് ക്രോമസോമാണ് സ്ത്രീയെ നിർണയിക്കുന്ന ജീനുകളെ വഹിക്കുന്നത്. സ്ത്രീയിലും പുരുഷനിലും ജോഡിയായി നിലകൊള്ളുന്ന ക്രോമസോമുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ പരസ്പര സങ്കലനമാണ് ഒരു മനുഷ്യന്റെ രൂപീകരണത്തിന് തുടക്കം കുറിക്കുന്നത്. സ്ത്രീകളിൽ അണ്ഡോൽപാദന സമയത്ത് 2 വിഭജിക്കപ്പെടുന്ന ലിംഗകോശത്തിന്റെ 2 ഘടകങ്ങളും എക്സ് ക്രോമസോമിനെ വഹിക്കുന്നു. എക്സ് ക്രോമസോം, വൈ ക്രോമസോം എന്നീ 2 ഘടകങ്ങളെ മറുവശത്ത് പുരുഷന്റെ ലിംഗകോശവും ഉൽപ്പാദിപ്പിക്കുന്നു. സ്ത്രീയിലെ എക്സ് ക്രോമസോമിനോടൊപ്പം പുരുഷ ബീജത്തിലെ എക്സ് ക്രോമസോം കൂടിച്ചേരുകയാണെങ്കിൽ പിറക്കുന്നത് പെൺകുഞ്ഞായിരിക്കും. പുരുഷനിലെ വൈ ക്രോമസോമാണ് കൂടിച്ചേരുന്നതെങ്കിൽ അത് ആൺകുഞ്ഞായിരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്ത്രീയുടെ അണ്ഡവുമായി കൂടിച്ചേരുന്ന പുരുഷ ബീജത്തിലെ ക്രോമസോമാണ് കുട്ടിയുടെ ലിംഗം നിർണയിക്കുന്നത്. 20 ശാസ്ത്രം ഇത് കണ്ടെത്തുന്നതുവരെ ആർക്കും തന്നെ ഈ വസ്തുത അറിയുമായിരുന്നില്ല. വാസ്തവത്തിൽ പല സംസ്കാരങ്ങളിലും ശിശുവിന്റെ ലിംഗനിർണയം നടക്കുന്നത് സ്ത്രീകളിലാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിന്റെ പേരിൽ സ്ത്രീകൾ അധിക്ഷേപിക്കപ്പെട്ടിരുന്നത്. മനുഷ്യ ജീനുകളെക്കുറിച്ച് കണ്ടുപിടിക്കുന്നതിന് 13 മുൻപ് ഈ അന്ധവിശ്വാസത്തെ ഖുർആൻ നിരാകരിക്കുകയും ലിംഗനിർണയം നടത്തുന്നത് പുരുഷ ബീജമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് അവിസ്മരണീയമാണ്. മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നിരത്തിയ വസ്തുതകൾ ചിന്തിക്കുകയാണെങ്കിൽ ചില ശാസ്ത്ര വിസ്മയങ്ങളിലേക്ക് നാം എത്തിച്ചേരും. സ്ത്രീയുടെ അണ്ഡവുമായി പുരുഷ ബീജം കൂടിച്ചേരുമ്പോഴാണ് ജനിക്കേണ്ട കുട്ടിയുടെ സത്ത രൂപപ്പെടുന്നത്. ജീവശാസ്ത്രത്തിൽ ഈ ഏകകോശത്തെ സൈഗോട്ട് എന്ന് വിളിക്കുന്നു. ഈ സൈഗോട്ട് വിഭജിക്കപ്പെടുകയും പുനരുൽപ്പാദിപ്പിക്കപ്പെടുകയും എംബ്രിയോ അഥവാ ഭ്രൂണം എന്ന് വിളിക്കപ്പെടുന്ന മാംസപിണ്ഡമായി പരിണമിക്കുകയും ചെയ്യുന്നു. ഈ ഒട്ടിയ ഭാഗത്തുകൂടിയാണ് ഭ്രൂണം അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ലഭ്യമാക്കുന്നത്. ഇവിടെ വളരെ സാരവത്തായ ഒരു വികസനത്തിലേക്ക് ഖുർആൻ വിരൽ ചൂണ്ടുന്നു. മാതാവിന്റെ ഗർഭാശയത്തിൽ വികാസം പ്രാപിക്കുന്ന ഭ്രൂണത്തെ സൂചിപ്പിക്കുവാൻ ഖുർആൻ അലക് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
വായിക്കുക, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ. അലക്കിൽ നിന്നും അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. വായിക്കുക, നിന്റെ നാഥൻ അത്യുദാരനാകുന്നു.
അലക് എന്ന അറബി വാക്കിന്റെ അർത്ഥം ഒട്ടിപ്പിടിക്കുന്ന വസ്തു എന്നാണ്. ഭാഷാർത്ഥ പ്രകാരം രക്തപാനം ചെയ്യുവാൻ പറ്റിപ്പിടിക്കുന്ന അട്ടയെ സൂചിപ്പിക്കാൻ ഈ വാക്കുപയോഗിക്കുന്നു. തീർച്ചയായും ഇത്രയും അനുയോജ്യമായ വാക്ക് മാതാവിന്റെ ഗർഭാശയത്തിലെ ഭ്രൂണത്തെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചതിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പ്രപഞ്ചനാഥനായ ദൈവം തമ്പുരാന്റെ വചനങ്ങളാണെന്ന് ഒരിക്കൽ കൂടി സ്ഥാപിക്കുന്നു. മരണത്തിന് ശേഷം മനുഷ്യരെ വീണ്ടും ജീവിപ്പിക്കുമെന്ന് പറയുന്ന വേളയിലാണ് മനുഷ്യരുടെ വിരലടയാളങ്ങളെക്കുറിച്ച് പ്രത്യേകമായി ഖുർആൻ ഊന്നിപ്പറയുന്നത്.
മനുഷ്യൻ വിചാരിക്കുന്നു, അവന്റെ അസ്ഥികളെ പുനഃസംഘടിപ്പിക്കുവാൻ നമുക്കാവില്ലെന്ന്. എന്തുകൊണ്ടില്ല? നാമാകട്ടെ അവന്റെ വിരൽക്കൊടികൾ വരെ കൃത്യമായി നിർമ്മിക്കാൻ കഴിവുള്ളവനവൻ.
വിരലടയാളത്തെക്കുറിച്ച് പ്രത്യേകമായി എടുത്തു പറഞ്ഞതിന് വളരെ ഗൗരവതരമായ ഒരർത്ഥമുണ്ട്. ഏതൊരാളുടെയും വിരലടയാളം മറ്റൊരാളുടേതിന് തുല്യമല്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും മുമ്പ് ജീവിച്ചിരുന്നതുമായ ഓരോ വ്യക്തിക്കും സമാനതകളില്ലാത്ത സ്വന്തമായ വിരലടയാളമുണ്ട്. അതുകൊണ്ടാണ് വിരലടയാളങ്ങൾ ആളെ തിരിച്ചറിയാനുള്ള പ്രധാന തെളിവായി കുറ്റാന്വേഷണ ശാസ്ത്രം ലോകം മുഴുവൻ ഉപയോഗിച്ചു വരുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മാത്രമാണ് വിരലടയാളങ്ങളുടെ മുഖ്യമായ ഈ സവിശേഷത കണ്ടെത്തിയത്. അതിനു മുൻപ് മനുഷ്യർ വിരലടയാളങ്ങളെ വിലയിരുത്തിയിരുന്നത് ഒരു വൈശിഷ്ട്യവും അർത്ഥവുമില്ലാത്ത കേവല വരകൾ മാത്രമാണ് എന്നായിരുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ മാത്രം മനസ്സിലാക്കിയ വിരലടയാളങ്ങളിലെ സവിശേഷതയെക്കുറിച്ച് അതിനെപ്പറ്റി ലവലേശം അറിവില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഖുർആൻ വിരൽ തുമ്പിലേക്ക് ശ്രദ്ധിക്കുവാൻ മനുഷ്യനോട് ആഹ്വാനം ചെയ്തു. ഖുർആൻ സൂക്തങ്ങളിലെ വളരെ സുപ്രധാനമായ ഒരു വസ്തുത മാതാവിന്റെ ഗർഭാശയത്തിൽ ശിശുവിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ളതാണ്. ഈ സൂക്തത്തിൽ പറയുന്നത് ഗർഭാശയത്തിൽ ആദ്യം അസ്ഥി രൂപപ്പെടുകയും പിന്നെ അസ്ഥികളിൽ മാംസം പൊതിയുകയും ചെയ്യുന്നു എന്നതാണ്.
പിന്നീട് ആ രേതസ്കണത്തെ രക്തപിണ്ഡമാക്കി, അനന്തരം രക്തപിണ്ഡത്തെ മാംസപിണ്ഡമാക്കി, പിന്നെ മാംസത്തെ അസ്ഥികളായി, എന്നിട്ട് ആ അസ്ഥികളിൽ നാം മാംസം പൊതിഞ്ഞു, അനന്തരം അവനെ മറ്റൊരു സൃഷ്ടിയായി വളർത്തിയെടുത്തു. അല്ലാഹു വളരെ അനുഗ്രഹമുടയവൻ തന്നെ.
മാതാവിന്റെ ഗർഭാശയത്തിൽ ഭ്രൂണത്തിന്റെ വികസനത്തെ സംബന്ധിക്കുന്ന പഠനത്തിന് ഭ്രൂണശാസ്ത്രം എന്ന് പറയുന്നു. വളരെ സമീപകാലം വരെ ഭ്രൂണശാസ്ത്രജ്ഞന്മാർ അനുമാനിച്ചിരുന്നത് ഭ്രൂണത്തിൽ അസ്ഥികളും മാംസവും ഒരേ സമയം രൂപപ്പെടുന്നു എന്നാണ്. ഇക്കാരണത്താൽ കുറെ കാലം ചിലയാളുകൾ ഈ സൂക്തം ശാസ്ത്രവുമായി വൈരുദ്ധ്യം പുലർത്തുന്നു എന്ന് വാദിച്ചിരുന്നു. പക്ഷേ അത്യന്താധുനിക മൈക്രോസ്കോപ്പിക് ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖുർആന്റെ പ്രസ്താവം കൃത്യമാണ് എന്ന് തെളിയുകയുണ്ടായി. മാതാവിന്റെ ഗർഭാശയത്തിൽ ഭ്രൂണവികാസം സംബന്ധിച്ച് മൈക്രോസ്കോപ്പിക് തലത്തിലുള്ള നിരീക്ഷണങ്ങൾ ഖുർആൻ പറഞ്ഞ പ്രകാരം തന്നെയാണ് ഇത് തെളിഞ്ഞു. ആദ്യം ഭ്രൂണത്തിന്റെ കോമളാസ്ഥി എല്ലുകളായി പരിണമിക്കുന്നു. അസ്ഥിക്ക് ചുറ്റുമുള്ള സംയുക്ത കോശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത മാംസകോശങ്ങൾ അസ്ഥികളെ പൊതിയുന്നു. ഒരു ശാസ്ത്ര പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ പറയുന്നു: 7-ാമത്തെ ആഴ്ചയിൽ അസ്ഥികൾ ശരീരമാസകലം വ്യാപിക്കുകയും അവയുടേതായ രൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. 7-ാം ആഴ്ചയുടെ അന്ത്യത്തിലും 8-ാം ആഴ്ചയിലും അസ്ഥികൾക്ക് ചുറ്റും മാംസപേശികൾ അവയുടെ സ്ഥാനം സ്വീകരിക്കുന്നു. ചുരുക്കത്തിൽ, മനുഷ്യന്റെ വികാസഘട്ടങ്ങളെക്കുറിച്ച് ഖുർആൻ വിശദീകരിച്ചത് ആധുനിക ഭ്രൂണശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുമായി കൃത്യമായി യോജിക്കുന്നു. ഗർഭാശയത്തിൽ ശിശുവിന്റെ സൃഷ്ടിപ്പ് നടക്കുന്നത് 3 ഘട്ടങ്ങളിലായാണ് എന്ന് ഖുർആൻ പറയുന്നു.
അവൻ മാതാക്കളുടെ ഉദരങ്ങളിൽ 3 അന്ധകാരങ്ങൾക്കുള്ളിൽ നിങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി രൂപപരിണാമം ചെയ്തെടുക്കുന്നു. അതേ അല്ലാഹുവാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്. ആധിപത്യം അവന് മാത്രമുള്ളതാകുന്നു. അവനല്ലാതെ ദൈവം ഏതുമില്ല. എന്നിരിക്കെ നിങ്ങൾ എവിടെ നിന്നാണ് തെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
നാം മനസ്സിലാക്കുന്നത് പോലെ ഗർഭാശയത്തിൽ മൂന്ന് വിവിധ ഘട്ടങ്ങളിലായാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് ഈ ഖുർആൻ സൂക്തം വ്യക്തമാക്കുന്നത്. വാസ്തവത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ വികാസം നടക്കുന്നത് മൂന്ന് വ്യത്യസ്ത മണ്ഡലങ്ങളിലായാണ് എന്ന് ആധുനിക ജീവശാസ്ത്രം കണ്ടെത്തുകയുണ്ടായി. ഇന്ന് എല്ലാ ഭ്രൂണശാസ്ത്ര സംബന്ധമായ പാഠപുസ്തകങ്ങളിലും ഈ വിഷയം ഒരടിസ്ഥാന വിജ്ഞാനമായി പഠിപ്പിച്ചു വരുന്നു. ഭ്രൂണശാസ്ത്രത്തിലെ മൗലിക വിജ്ഞാന കോശമായ ബേസിക് ഹ്യൂമൻ എംബ്രിയോളജിയിൽ ഈ വസ്തുത ഇങ്ങനെ പ്രതിപാദിക്കുന്നു. ഗർഭപാത്രത്തിലെ ജീവിതത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ രണ്ടര ആഴ്ചകൾ ഭ്രൂണപൂർവദശയാണ്. പിന്നീട് ഏഴാം ആഴ്ചയുടെ അവസാനം വരെ ഭ്രൂണദശയും എട്ടാം ആഴ്ച മുതൽ പ്രസവം വരെ ഫീറ്റൽ ഘട്ടവും അഥവാ ഗർഭസ്ഥ ശിശുഘട്ടവുമാണ്. ആധുനിക ഉപകരണങ്ങളുടെ സഹായത്താൽ മാത്രമാണ് ഗർഭാശയത്തിനുള്ളിലെ ഈ പ്രതിഭാസം നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റു പല ശാസ്ത്രസത്യങ്ങളെയും പോലെ തന്നെ ഈ വിഷയവും ഖുർആനിൽ അത്ഭുതകരമാം വിധം പ്രതിപാദിച്ചിരിക്കുന്നു. വൈദ്യശാസ്ത്ര വിഷയത്തിൽ വളരെ കുറച്ച് മാത്രം ജ്ഞാനമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ വിശദവും കൃത്യവുമായ വിവരമാണ് ഖുർആൻ സമർപ്പിച്ചത്. ഖുർആൻ മനുഷ്യവചനങ്ങളല്ലെന്നതിനും ദൈവീകമാണെന്നതിനുമുള്ള വ്യക്തമായ ദൃഷ്ടാന്തമത്രേ ഇത്. ഖുർആനെ സംബന്ധിച്ച മറ്റൊരു വിസ്മയകരമായ വസ്തുതയാണ് ഖുർആൻ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നടത്തിയ പ്രവചനങ്ങൾ. ഉദാഹരണത്തിന്, സൂറ അൽഫത്ഹിലെ 27-ാം സൂക്തത്തിൽ വിഗ്രഹാരാധകരുടെ അധീനതയിലായിരുന്ന മക്ക വിശ്വാസികൾ കീഴടക്കുമെന്ന് പ്രവചിക്കുകയുണ്ടായി.
അല്ലാഹു അവന്റെ ദൂതന് ശരിയായ സ്വപ്നം കാണിച്ചിരിക്കുന്നു. അത് തികച്ചും സത്യവുമായിരുന്നു. അല്ലാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾ നിർഭയരായി മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചു. ശിരസ് മുണ്ഡനം ചെയ്തവരായും മുടിമുറിച്ചവരായും നിർഭയരായ നിങ്ങൾ അറിയാത്ത ചിലത് അവൻ അറിഞ്ഞിരിക്കുന്നു. അതിനാൽ ആ സ്വപ്ന സാക്ഷാത്കാരത്തിനു മുമ്പ് അവൻ നിങ്ങൾക്ക് ഈ അടുത്ത വിജയം പ്രദാനം ചെയ്തു.
ഈ സൂക്തം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മക്കാ വിജയത്തിനു മുമ്പുള്ള ഒരു വിജയത്തെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. മക്കാ വിജയത്തിനു മുമ്പ് ജൂതന്മാരുടെ അധീനത്തിലായിരുന്ന ഖൈബർ കോട്ട വിശ്വാസികൾ ജയിച്ചടക്കിയത് ഈ പ്രവചനത്തിന്റെ പുലർച്ചയായി വിലയിരുത്തപ്പെടുന്നു. വിശുദ്ധ ഖുർആനിലെ റോം എന്ന അധ്യായത്തിലെ ആദ്യ സൂക്തങ്ങളിൽ റോമാ സാമ്രാജ്യത്തിന്റെ വിജയത്തെക്കുറിച്ച് വിസ്മയകരമായ പ്രവചനം നടത്തുകയുണ്ടായി. ഈ സൂക്തത്തിലൂടെ റോമാ സാമ്രാജ്യം ഒരു കനത്ത പരാജയം ഏറ്റുവാങ്ങിയെന്നും പക്ഷേ വൈകാതെ തന്നെ വിജയം കരസ്ഥമാക്കുമെന്നും ഖുർആൻ പ്രവചിക്കുന്നു.
അടുത്ത ഭൂപ്രദേശത്ത് വെച്ച് പരാജിതരായിരിക്കുന്നു. ഈ പരാജയത്തിന് ശേഷം ഏതാനും വർഷങ്ങൾക്കകം അവർ ജേതാക്കളാകും. ആദ്യ അവസാനം അധികാരം അള്ളാഹുവിൻ്റെത് മാത്രമാകും.
ക്രൈസ്തവ റോമാ സാമ്രാജ്യം വിഗ്രഹാരാധകരായ പേർഷ്യൻ സാമ്രാജ്യത്താൽ തോൽപ്പിക്കപ്പെട്ടതിന് 7 വർഷങ്ങൾക്ക് ശേഷം,
അതായത് ഏകദേശം ക്രിസ്താബ്ദം 620 ഈ സൂക്തങ്ങൾ അവതീർണമായത്. എന്നിട്ടും ഖുർആൻ പ്രവചിക്കുന്നത് റോമാ സാമ്രാജ്യം വളരെ അടുത്തുതന്നെ വിജയിക്കുമെന്നാണ്. വാസ്തവത്തിൽ റോം കനത്ത നഷ്ടങ്ങൾ ഏറ്റുവാങ്ങുകയും ഇനിയൊരു അതിജീവനം അസാധ്യമാകുമാർ അവർ തരിപ്പണമാക്കപ്പെടുകയും ചെയ്തിരുന്നു. റോമാ ചക്രവർത്തിയായിരുന്ന ഹെർക്കുലീസ് രാജ്യത്തെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ നിന്ന് സ്വർണവും വെള്ളിയും ഉരുക്കി സൈനിക ആവശ്യങ്ങൾക്കുള്ള പണമാക്കി മാറ്റാൻ ആജ്ഞാപിക്കുകയുണ്ടായി. ഇതും പോരാതെ ഓടിന്റെ പ്രതിമകൾ വരെ ഉരുക്കി പണമാക്കി. ഹെർക്കുലീസ് ചക്രവർത്തിയുടെ ഗവർണർമാർ അദ്ദേഹത്തിനെതിരെ തിരിയുകയും സാമ്രാജ്യം അതിന്റെ സമ്പൂർണ്ണ തകർച്ചയുടെ വക്കിലെത്തുകയും ചെയ്തു. റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന മെസൊപ്പൊട്ടോമിയ, സിലിസിയ, സിറിയ, ഫലസ്തീൻ, ഈജിപ്ത്, അർമീനിയ എന്നീ പ്രദേശങ്ങൾ വിഗ്രഹപൂജകരായ പേർഷ്യക്കാർ അധിനിവേശം ചെയ്തു. ഈ ഘട്ടത്തിലാണ് റോമാ സാമ്രാജ്യം കുറഞ്ഞ വർഷത്തിനുള്ളിൽ വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സൂറ അർറൂമിന്റെ ആദ്യ സൂക്തങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. ഈ സൂക്തങ്ങൾ അവതരിച്ചപ്പോൾ അറബ് ബഹുദൈവ ആരാധകർ ഖുർആനെ പരിഹസിച്ചു. റോമയുടെ തിരിച്ചുവരവ് അസാധ്യമാണെന്നാണ് അവർ ധരിച്ചത്. ഭൗതിക വിലയിരുത്തലിൽ അവരുടെ അമ്പരപ്പ് സ്വാഭാവികവുമായിരുന്നു. ക്രിസ്താബ്ദം 627 ഡിസംബറിൽ, അതായത് ഖുർആനിലെ റോം അധ്യായത്തിന്റെ ഈ സൂക്തങ്ങൾ ഇറങ്ങി 7 ശേഷം, നിനവായിൽ വെച്ച് റോമക്കാരും പേർഷ്യക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. അപ്രതീക്ഷിതമായി റോമാ സൈന്യം പേർഷ്യയെ പരാജയപ്പെടുത്തി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം പേർഷ്യയ്ക്ക് തങ്ങൾ അധിനിവേശം ചെയ്ത പ്രദേശങ്ങൾ റോമാ സാമ്രാജ്യത്തിന് തിരിച്ചു നൽകുവാനുള്ള കരാറിൽ ഏർപ്പെടേണ്ടതായി വന്നു. അവസാനം റോമിന്റെ വിജയം സംബന്ധിച്ച് ഖുർആനിലൂടെയുള്ള ദൈവീക വിളംബരം വിസ്മയകരമാം വിധം യാഥാർത്ഥ്യമായി. കൂടാതെ ഈ സൂക്തങ്ങൾ അന്ന് മറ്റാരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ഭൂമിശാസ്ത്രപരമായ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഖുർആന്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ്. റോം അധ്യായത്തിന്റെ 3 സൂക്തത്തിൽ റോമാ സാമ്രാജ്യം പരാജയപ്പെട്ടത് ഭൂമിയുടെ ഒരു താഴ്ന്ന പ്രദേശത്ത് വെച്ചാണെന്ന് നമ്മെ അറിയിക്കുന്നു. അറബിയിലെ അദ്നൽ അർ എന്ന പദപ്രയോഗം അധിക വ്യാഖ്യാനങ്ങളിലും അടുത്ത പ്രദേശം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചു വരുന്നത്. പക്ഷേ ഇത് ആ പ്രയോഗത്തിന്റെ ആലങ്കാരികമായ അർത്ഥം മാത്രമാണ്. ഭാഷാർത്ഥപ്രകാരം അദ്ന എന്ന വാക്ക് അറബിയിലെ ദനി എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. ദനി എന്ന വാക്കിന്റെ അർത്ഥം താഴ്ന്ന എന്നും അർ എന്ന വാക്കിന്റെ അർത്ഥം ലോകം എന്നുമാണ്. അദ്നൽ അർ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് താഴ്ന്ന പ്രദേശം എന്നാണ്. ഇതിലെ കൗതുകകരമായ വസ്തുത, ജെറുസലേം നഷ്ടപ്പെടുകയും റോമാ സാമ്രാജ്യം പരാജയപ്പെടുകയും ചെയ്ത നിർണായകമായ ഈ യുദ്ധം നടന്നത് ഭൂമിയിലെ താഴ്ന്ന പ്രദേശത്ത് വെച്ച് തന്നെയാണ്. പ്രസ്തുത പ്രദേശം സിറിയയും ഫലസ്തീനും ജോർദാനും കൂടിച്ചേരുന്ന ചാവുകടൽ പ്രദേശത്താണ്. ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 395 താഴെയാണ്. ഇതാണ് വാസ്തവത്തിൽ ഭൂമിയുടെ താഴ്ന്ന പ്രദേശം. ഖുർആൻ പറഞ്ഞ പ്രകാരം തന്നെ ഈ താഴ്ന്ന പ്രദേശത്ത് വെച്ച് തന്നെയാണ് റോം പരാജയപ്പെട്ടത്. അമ്പരപ്പിക്കുന്ന വസ്തുത, ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ചാവുതടാകം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ ആഴം മനുഷ്യനെ അളക്കാൻ സാധിച്ചത്. അതിനു മുൻപ് ഒരാൾക്കും തന്നെ ഭൂമിയുടെ താഴ്ന്ന പ്രദേശം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. എന്നിട്ടും ഇതാണ് ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശമെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചതിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ദൈവീക വെളിപാടുകളാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. നാം ഇതുവരെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ഖുർആനിലെ അത്ഭുതങ്ങൾക്ക് പുറമെ വിസ്മയകരമായ ചില ഗണിതശാസ്ത്ര സവിശേഷതകൾ കൂടിയുണ്ട്. ചില പദങ്ങളുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ഇതിനൊരു ഉദാഹരണമാണ്. ചില പരസ്പര ബന്ധിതങ്ങളായ പദങ്ങൾ ഒരേ അനുപാതത്തിൽ തന്നെ ഉപയോഗിക്കപ്പെട്ടത് അത്യധികം വിസ്മയകരമാണ്. ചില വാക്കുകളും അതിന്റെ ആവർത്തനങ്ങളും ഇനി നമുക്ക് ശ്രദ്ധിക്കാം. ദിവസം എന്ന പദം 365 തവണയും അതിന്റെ ബഹുവചനമായ ദിവസങ്ങൾ എന്ന പദം 30 തവണയുമാണ് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. ചന്ദ്രൻ എന്ന പദം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് 12 തവണയാണ്. ശിക്ഷ എന്ന പദത്തിന്റെ ആവർത്തനം 117 തവണയാണെങ്കിൽ ഖുർആന്റെ ഒരടിസ്ഥാന സ്വഭാവമായ മാപ്പ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ ഇരട്ടിയാണ്. ഇഹലോകം എന്ന പദവും പരലോകം എന്ന പദവും ആവർത്തിച്ചിരിക്കുന്നത് ഒരേ അളവിലാണ്, അതായത് 115 തവണ. ഏഴാകാശങ്ങൾ എന്ന പദം 7 തവണ ആവർത്തിക്കപ്പെടുമ്പോൾ ആകാശങ്ങളുടെ സൃഷ്ടിപ്പ് എന്നതും 7 തവണ തന്നെ ആവർത്തിച്ചിരിക്കുന്നു. ഈമാൻ അഥവാ വിശ്വാസം എന്ന പദം ഖുർആനിലുടനീളം ആവർത്തിച്ചിരിക്കുന്നത് 25 തവണയാണ്. സത്യനിഷേധം അഥവാ കുഫ്ർ ഇതേ എണ്ണം തന്നെയാണ്. സക്കാത്ത് എന്ന പദം 32 തവണയാണെങ്കിൽ അനുഗ്രഹം എന്ന പദവും 32 തവണ തന്നെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. സന്മാർഗി എന്ന പ്രയോഗം ആവർത്തിച്ചിരിക്കുന്നത് 6 തവണയും ദുർമാർഗി എന്നത് ഇതിന്റെ പകുതി, അതായത് 3 തവണയുമാണ്. മനുഷ്യൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് 65 തവണയാണ്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഘടകങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിപാദ്യങ്ങളുടെ ആകെത്തുകയും ഇത്ര തന്നെയാണ്. നാം ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് ഒരു വസ്തുത സ്പഷ്ടമാകുന്നു. തീർച്ചയായും വിശുദ്ധ ഖുർആൻ വെളിപ്പെടുത്തിയ സകല വസ്തുതകളും സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. 700 മുൻപ് ആർക്കും അറിയില്ലാതിരുന്ന യാഥാർത്ഥ്യങ്ങൾ അതിന്റെ സൂക്തങ്ങളിലൂടെ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇത് തെളിയിക്കുന്നത് ഖുർആൻ മനുഷ്യവചനങ്ങളല്ല എന്നതാണ്. വിശുദ്ധ ഖുർആൻ സർവശക്തനായ ദൈവത്തിന്റെ അഥവാ അള്ളാഹുവിന്റെ വചനങ്ങളാണ്. എല്ലാം സൃഷ്ടിച്ചവൻ, എല്ലാം അറിയുന്നവൻ. ഖുർആനെക്കുറിച്ച് ദൈവം പ്രസ്താവിക്കുന്നു, അള്ളാഹുവല്ലാത്ത മറ്റാരിൽ നിന്നെങ്കിലുമാണ് അത് അവതീർണമായതെങ്കിൽ അവർ അതിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന് മാത്രമല്ല, ഇതിലെ ഓരോ അറിവും ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അമാനുഷികതയെ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിൽ നിന്ന് അവതീർണമായ ഈ ദിവ്യഗ്രന്ഥം എത്രയും വേഗം കരസ്ഥമാക്കുക എന്നതാണ് മനുഷ്യന്റെ ദൗത്യം. ഇത് ദൈവത്തിൽ നിന്നുള്ള ഒരേ ഒരു മാർഗദർശനമായി അംഗീകരിക്കുക. ഒരു സൂക്തത്തിൽ ഖുർആൻ നമ്മെ വിളിക്കുന്നു, ഈ ഗ്രന്ഥം നാം അവതരിപ്പിച്ചിരിക്കുന്നു, ഇത് ഒരു അനുഗ്രഹീത ഗ്രന്ഥമാകുന്നു, നിങ്ങൾ അതിനെ പിന്തുടരുകയും ഭക്തിയുടെ മാർഗം കൈക്കൊള്ളുകയും ചെയ്യും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനാണ്.